സുപ്രഭാതം. നവംബർ 27 ഇന്നത്തെ ദിവസം സാൻ ഫ്രാൻസിസ്കോയിൽ ജനനം. 5'7" പൊക്കം, 145 റാത്തല് തൂക്കമുള്ള നമ്മുടെ ഇന്നത്തെ നായകൻ വാർണർ ബ്രദേഴ്സിന്റെ കൂടെ ചേർന്ന് പിടിച്ച് താനും അഭിനയിച്ച സിനിമ ഉണ്ടാക്കാൻ $4 മില്യൺ മുടക്കിയെങ്കിലും $2,000 മില്യൺ സിനിമ വാരി. 3 മാസം കൊണ്ട് പിടിച്ച ഈ ചിത്രം ഇറങ്ങുന്നതിന് 1 മാസം മുന്നേ നമ്മുടെ നായകൻ 32 വയസ്സിൽ മരിച്ചു. അതെ, ട്രാജിക് കഥയാണ്. പക്ഷെ മരിച്ചിട്ട് 1/2 നൂറ്റാണ്ടായെങ്കിലും അങ്ങേരുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം. വളരെ നേരത്തെ പോയെങ്കിൽ എന്താ, വാട്ട് എ മെമ്മറബിൾ ഇന്നിങ്സ്. മുഴുവൻ സിക്സർ തന്നെ. സാൻ ഫ്രാൻസിസ്കോയിൽ ജനിക്കുന്നത് അബദ്ധവശാലാണ്. ഹോങ്കോങ്ങിലെ ഓപ്പറ സിംഗറായിരുന്ന അപ്പൻ അമ്മയുടെ കൂടെ കാലിഫോർണിയയിൽ ഓപ്പറ നടത്താൻ 1 മാസത്തെ ടൂറിന് വന്നപ്പോഴാണ് ലീ അമേരിക്കയിൽ ജനിക്കുന്നതും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഇടയാകുന്നതും. താമസിയാതെ അവർ ഹോങ്കോങ്ങിലേക്ക് മടങ്ങി. അവിടെ സ്കൂളിംഗ് ചെയ്ത് വളരുമ്പോൾ ലീ പഠിത്തത്തിൽ 1 പിന്നോക്കമായപ്പോഴാണ് ചില സ്ട്രീറ്റ് ഗാംഗുകളിൽ കയറിപ്പറ്റുന്നതും അടിയും തടയും പഠിക്കാൻ നിർബന്ധിതനാകുന്നത്. ചൈനക്കാരുടെ പലയിനം കളറിപ്പയറ്റുകൾ പഠിക്കുന്നത് ഇപ് മാൻ എന്ന ഗുരുവിൽ നിന്നാണ്. കുങ്ഫു, വിങ് ചുൻ എന്നൊക്കെ പേരുള്ള സാധനങ്ങൾ. ചെറുക്കൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതിനാൽ മാതാപിതാക്കൾ തങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ലീയെ പാഴ്സൽ ചെയ്തു സിയാറ്റിൽ. കുറച്ചു നാള് കോളേജിൽ പോയി ഫിലോസഫി, ഡ്രാമ എന്നിവയൊക്കെ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ മാർഷൽ ആർട്സിന്റെ ഇൻസ്ട്രക്ടറായി മാറി. അമേരിക്കക്കാരി ലിൻഡ എമറിയുമായി വിവാഹം, 2 കുട്ടികൾ. കാലിഫോർണിയയിലേക്ക് താമസം മാറ്റുന്നു. താൻ പഠിച്ച പലതരം മാർഷൽ ആർട്സിനെ കൂട്ടിക്കൊഴിച്ച് തന്റെ വക ഒരു കൂട്ടുണ്ടാക്കി, ജീത് കുനോദോ. അതിലെ കാലുകളുടെ ചുവട് മാറ്റം അന്നത്തെ കാലത്ത് കാഷ്യസ് ക്ലേ എന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് ആലിയുടെ ആയിരുന്നു എന്ന് ചിലർ പറയുന്നു. ലോസ് ആഞ്ചലസിൽ ജീവിക്കുമ്പോഴാണ് ചില TV സീരിയലുകളിൽ കയറാൻ ചാൻസ് കിട്ടുന്നതും അതുവഴി ചില സിനിമകളിൽ കയറി പറ്റുന്നതും. സിനിമയിലേക്കുള്ള വിളി കുറയാൻ തുടങ്ങിയപ്പോഴാണ് ഹോങ്കോങ്ങിലേക്ക് മാറുന്നത്. അവിടെ 2 സിനിമ കോൺട്രാക്ട് കിട്ടിയതിനാൽ തർക്കേടില്ലാതെ ഓടി. ഏഷ്യയിൽ ബ്രൂസ്ലിയുടെ പേര് നന്നായി അങ്ങനെ പടരാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീ തുടങ്ങിയ സിനിമാ കമ്പനിയുടെ കൂടെ ചേർന്ന് വാർണർ ബ്രദേഴ്സ് എൻ്റർ ദ ഡ്രാഗൺ സിനിമ പിടിക്കുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾക്കെല്ലാം അറിയാം. ഹോങ്കോങ്ങിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഉച്ചകഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ കടന്നതാണ്, എണീറ്റില്ല. ബ്രെയിൻ എൻഡിമ, ഫേറ്റൽ ബ്രെയിൻ സ്വെല്ലിംഗ്, അതായത് 1400 grams നിന്ന് 1575 grams മാറി. കാരണം പറയുന്നത് പുറം വേദന കുറയാൻ വേണ്ടി പതിവായി എടുത്തിരുന്ന പെയിൻ കില്ലർ ആസ്പിരിനും മെപ്രോബോമേറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. മരണത്തിന്റെ 20 വർഷം കഴിഞ്ഞ് ദ ക്രോ എന്ന സിനിമ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ ബ്രാൻഡൻ ലീ വയറ്റിൽ വെടിയേറ്റ് മരിച്ചു. സിനിമാ പിടുത്തത്തിൽ പ്രോപ്പായിട്ട് ഉപയോഗിച്ചിരുന്ന കാലിത്തോക്കിന് എങ്ങനെയോ വെടിയുണ്ട ഉണ്ടായിരുന്നു. ബ്രൂസ്ലിയുടെ അടക്കിന് ശവപ്പെട്ടി ചുമന്നവരിൽ ചിലർ തന്റെ മാർഷൽ ആർട്സ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. ഇതാ ഇവരൊക്കെ: സ്റ്റീവ് മെക്വീൻ, ജെയിംസ് കോബൺ, കരീം അബ്ദുൽ ജബാർ, ഡാൻ ഇനോസാന്തോ എന്നിങ്ങനെ 1 സെലിബ്രിറ്റീസ്. ലാവോ സു, ബുദ്ധ, ജിദ്ദു കൃഷ്ണമൂർത്തി എന്നിവരുടെ പുസ്തകങ്ങൾ പതിവായി വായിച്ചിരുന്ന, ചെറിയ തോതിൽ കവിതകളും എഴുതിയിരുന്ന ബ്രൂസ്ലിയുടെ കോട്ടുകൾ ചിലത് പറഞ്ഞിട്ട് നിർത്താം. It's not the daily increase, it's the daily decrease. Hack away at the unessential. Obey the principles without being bound by them. If you spend too much time thinking about a thing, you will never get it done. The key to immortality is first living a life worth remembering. Enter the dragon kando എന്നതിനു പകരം എത്ര തവണ കണ്ടു എന്ന് ചോദിച്ചിരുന്ന കാലത്തെ ഓർത്തുകൊണ്ട് മാനവർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തുള്ള സമ്പത്തും നേർന്നുകൊണ്ട് രാത്രി മുഴുവൻ രാമായണം വായന കേട്ടിട്ട് രാവിലെ എണീറ്റ് സീത ബ്രൂസ്ലിയുടെ ആരായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു വിഭിന്ന അഭിനവ കുമരകംകാരൻ.